പാഠം 15. മറിയം സഭയുടെ മാതാവും മാതൃകയും. കാൽവരിയിലെ കുരിശിലാണ് ഈശോ തന്റെ ജീവിതബലി പൂർത്തിയാക്കിയത്. രണ്ടു കള്ളന്മാരുടെ മധ്യേ പടയാളികളുടെ പരിഹാസമേറ്റ് നിന്ദിതനായി കിടന്ന ആ സമയത്തും ഈശോയുടെ ദൃഷ്ടികൾ താഴേക്ക് പതിഞ്ഞു. കുരിശിനരികെ അവിടുത്തെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. ഈശോ തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. കുരിശിൻ ചുവട്ടിൽ നിന്ന മറിയത്തെ ശിഷ്യനായ യോഹന്നാനും യോഹന്നാനെ മറിയത്തിനും ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമ്മെ ഓരോരുത്തരെയുമാണ് ഈശോ മറിയത്തിനും മറിയത്തെ നമുക്കും ഭരമേൽപ്പിച്ചത്. തന്റെ അമ്മയെ ഈശോ നമുക്ക് നൽകി. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയുടെ മാതൃത്വം ആത്മീയ മാതൃത്വമാണ്. രക്ഷാകര പദ്ധതിയിൽ ഈശോയോടൊപ്പം നിന്ന് മാനസികവും ശാരീരികവുമായ വേദനകൾ ഏറ്റെടുത്താണ് അവൾ നമ്മുടെ അമ്മയായത്. വചനം സ്വീകരിച്ച അമ്മ. മംഗളവാർത്താ വേളയിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ദൈവപുത്രന്റെ അമ്മയായി തീരാൻ ആവശ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മറിയം ആരാഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ദൈവിക പദ്ധതി വെളിപ്പെടുത്തിക്കൊണ്ട് മാലാഖ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവദൂതന്റെ വാക്കുകേട്ട് മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവഹിതം നിറവേറ്റുവാൻ സന്നദ്ധയായ മറിയമാണ് ദൈവപുത്രന്റെ അമ്മയായി മാറിയത്. ഈശോ തന്റെ അമ്മയുടെ മഹത്വമായി എടുത്തു പറഞ്ഞത് അമ്മയുടെ വചനശ്രവണവും അതനുസരിച്ചുള്ള ജീവിതവുമാണ്. മറിയം സഭയുടെ അമ്മ. ഈശോയുടെ മരണത്തിനു ശേഷം മറിയം ഈശോയുടെ ശിഷ്യരെ ഒരുമിച്ച് കൂട്ടി അവരോടൊത്ത് പ്രാർത്ഥിച്ചിരുന്നു. അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ദൈവവചനത്തെ അനുധ്യാനം ചെയ്തുകൊണ്ട് മറിയം അവരോടൊപ്പം വസിച്ചു. അങ്ങനെ സഭാശരീരത്തിന്റെ ശിരസായ മിശിഹായ്ക്ക് ജന്മം കൊടുത്ത മറിയം മിശിഹായുടെ ശരീരമായ സഭയ്ക്ക് ജന്മം കൊടുക്കുന്നതിലും പങ്കാളിയായി. അതിനാൽ അവൾ ശിരസായ മിശിഹായുടെ മാത്രമല്ല അവിടുത്തെ ശരീരമായ സഭയുടെയും അമ്മയായി മാറി. മറിയം സഭയുടെ പ്രതിരൂപവും മാതൃകയും. സ്വർഗം ലക്ഷ്യമാക്കി വിശ്വാസ തീർത്ഥയാത്ര നടത്തുന്ന സമൂഹമാണ് സഭ. മറിയത്തിന്റെ ജീവിതവും ഒരു വിശ്വാസ തീർത്ഥാടനമായിരുന്നു. ഇതാ കർത്താവിന്റെ ദാസി എന്ന് മറുപടി നൽകിക്കൊണ്ട് ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞ നിമിഷം മുതൽ ഈശോയോടൊത്ത് അവൾ തീർത്ഥയാത്ര ചെയ്തു. തെറ്റിദ്ധാരണകളും കഷ്ടപ്പാടുകളും അപമാനവും സഹനവും ഒപ്പം സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ യാത്ര. എല്ലാ അനുഭവങ്ങളിലും അവൾ ദൈവത്തിന്റെ സ്നേഹത്തിലും പരിപാലനയിലും വിശ്വസിച്ച് മുന്നേറി. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നുറച്ചു വിശ്വസിച്ച് പ്രവർത്തിച്ച മറിയത്തെ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നേറ്റുപറഞ്ഞ് തലമുറകൾ വണങ്ങുന്നു. ഈശോയുടെ വിശ്വസ്ത മണവാട്ടിയായ തിരുസഭയുടെ പ്രതിരൂപമാണ് കന്യകാമറിയം. വിശ്വാസത്തിലും ഉപവയിലും മിശിഹായോടുള്ള പരിപൂർണ വിശ്വസ്തതയിലും മറിയം സഭയ്ക്ക് മാതൃകയാണ്. ദൈവത്തിന് തന്നെ തന്നെ പരിപൂർണമായും സമർപ്പിച്ച് വിശ്വസ്തതയോടെ ജീവിച്ച പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം വചനത്തോടുള്ള സഭയുടെ വിശ്വസ്തതയുടെയും സമർപ്പണത്തിന്റെയും പ്രതിരൂപമാണ്. ആത്മശരീരങ്ങളോടെ സ്വർഗാരോപിതയായ മറിയം യുഗാന്ത്യത്തിൽ മഹത്വം പ്രാപിക്കാനിരിക്കുന്ന സഭയുടെ പ്രതീകവുമാണ്. മറിയത്തിന്റെ മാധ്യസ്ഥവും സംരക്ഷണവും. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി ഈശോയുടെ സഹായം തേടി. എന്റെ സമയം ഇനിയുമായിട്ടില്ല എന്നായിരുന്നു പുത്രന്റെ മറുപടിയെങ്കിലും അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. തന്റെ ജീവിതത്തിന്റെ വിജയരഹസ്യം അമ്മ മക്കളായ നമുക്കും ഇതിലൂടെ പറഞ്ഞു തരുന്നു. വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് അനുസരിച്ച അമ്മ ഭാഗ്യവതിയായി. അമ്മയെപ്പോലെ അവിടുത്തെ മക്കളായ നമ്മളും ഭാഗ്യമുള്ളവരാകാൻ അമ്മ ആവശ്യപ്പെടുന്നത് ഈശോ പറയുന്നത് പോലെ ചെയ്യാനാണ്. മറിയത്തിന്റെ മാധ്യസ്ഥം തേടുന്നതിൽ സഭ എന്നും ഉത്സുകയാണ്. മാതാവിന്റെ നാമത്തിലുള്ള അനേകം ദൈവാലയങ്ങളും മാതാവിന്റെ നിരവധിയായ തിരുനാളുകളും പ്രാർത്ഥനകളും ഇതിന് തെളിവാണ്. കാലാകാലങ്ങളിൽ സഭയെ നയിച്ച പരിശുദ്ധ പിതാക്കന്മാർ മരിയഭക്തിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. മരിയഭക്തിയുടെ വിവിധ രൂപങ്ങൾ. ആദ്യ നൂറ്റാണ്ട് മുതൽ സഭയിൽ മരിയഭക്തി ദൃശ്യമാണ്. പരിശുദ്ധ കന്യകയോട് പൗരസ്ത്യദേശത്തും പാശ്ചാത്യദേശത്തും പ്രദർശിപ്പിക്കുന്ന ഏറ്റവും പരിപൂജ്യമായ ഭക്തിയാഭ്യാസങ്ങളെല്ലാം തന്നെ ആരാധനാക്രമത്തിൽ ഉദയം ചെയ്തിട്ടുള്ളവയോ അതിനോട് ലയിച്ചിട്ടുള്ളവയോ ആകുന്നു. മരിയഭക്തി 15. ജപമാല, തീർത്ഥാടനം, നോമ്പാചരണം, തിരുനാൾ ആഘോഷങ്ങൾ എന്നിവയിലൂടെയെല്ലാം സഭ മരിയഭക്തി പ്രകടമാക്കുന്നു. മറിയത്തോടുള്ള ഭക്താഭ്യാസങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ജപമാലയാണ്. ജപമാലയുടെ പ്രാധാന്യത്തെയും സമ്പന്നതയെയും കുറിച്ച് ജോൺ പോൾ 2 പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജപമാല എന്ന ശ്ലൈഹിക പ്രബോധനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. സുവിശേഷത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം എന്നാണ് പാപ്പ ജപമാലയെ വിശേഷിപ്പിക്കുന്നത്. മാതാവിന്റെ നാമത്തിലുള്ള ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങൾ സഭയിലുണ്ട്. ആരാധനാ ചൈതന്യത്തിനനുസരിച്ച് മരിയഭക്തിയിൽ മുന്നേറുവാൻ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നും ശ്രദ്ധിച്ചിരുന്നു. എല്ലാ ബുധനാഴ്ചകളും മരിയഭക്തിക്കായി പ്രത്യേകം നീക്കിവച്ചിരിക്കുന്നു. സീറോ മലബാർ സഭയുടെ ആരാധനാ ചൈതന്യത്തിൽ ആധികാരികമായ മരിയഭക്തി പ്രകാശിപ്പിക്കുന്നതിനുള്ള പ്രധാന വേദിയാണ് യാമപ്രാർത്ഥന. നമ്മുടെ സഭയിൽ ബുധനാഴ്ചകളിലെ യാമപ്രാർത്ഥനകൾ മാതൃഗീതികളാലും പ്രാർത്ഥനകളാലും സമ്പന്നമാണ്. മാതാവിന്റെ തിരുനാളുകൾ പ്രാചീന കാലം മുതൽ എല്ലാ ദൈവാലയങ്ങളിലും ആഘോഷിക്കുന്നുണ്ട്. മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് മാർത്തോമ ക്രിസ്ത്യാനികൾ നോമ്പ് ആചരിച്ചിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനൊരുക്കമായുള്ള 15 നോമ്പും ജനന തിരുനാളിനൊരുക്കമായുള്ള 8 നോമ്പും ഇതിനുദാഹരണങ്ങളാണ്. മരിയഭക്തി നമ്മെ ഈശോയോടുള്ള സ്നേഹത്തിൽ വളർത്തുന്നു. മാതാവിനോട് ഭക്തിയുള്ളവരായി ജീവിച്ച് അമ്മയോടൊപ്പം നമ്മുടെ സ്വർഗീയ തീർത്ഥാടനം നമുക്ക് പൂർത്തിയാക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രധാനപ്പെട്ട തിരുനാളുകൾ. മാതാവിന്റെ ശുദ്ധീകരണ തിരുനാൾ 2 ഫെബ്രുവരി. മംഗളവാർത്തി തിരുനാൾ 25 മാർച്ച്. കർമ്മല മാതാവിന്റെ തിരുനാൾ 16 ജൂലൈ. സ്വർഗാരോപണ തിരുനാൾ 15 ഓഗസ്റ്റ്. മാതാവിന്റെ ജനന തിരുനാൾ 8 സെപ്റ്റംബർ. അമലോത്ഭവ തിരുനാൾ 8 ഡിസംബർ. മാതാവിന്റെ മാതൃത്വ തിരുനാൾ ക്രിസ്തുമസ് കഴിഞ്ഞു വരുന്ന ഞായർ. മാതാവിന്റെ വിമലഹൃദയ തിരുനാൾ തിരുഹൃദയ തിരുനാളിന്റെ പിറ്റേ ദിവസം. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ പൗരസ്ത്യ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ പരിശുദ്ധ അമ്മയുടെ ഉറക്കത്തിന്റെ തിരുനാൾ എന്നാണ് അറിയപ്പെടുന്നത്. ദൈവവചനം വായിക്കാം, ധ്യാനിക്കാം. ലൂക്ക 1:39-56 തിരുവചനങ്ങൾ. ഓർമ്മിക്കാൻ ഒരു തിരുവചനം. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്ക 1:45. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ഈശോയെ, നിന്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് ആത്മീകവും ശാരീരികവുമായ സഹായവും സംരക്ഷണവും പ്രദാനം ചെയ്യണമേ. നിന്റെ രാജ്യത്തിലെ നിത്യവിരുന്നിൽ അവളോടുകൂടി ഞങ്ങളെയും പങ്കാളികളാക്കണമേ. എൻ്റെ തീരുമാനം, ഞാൻ ഇന്നും മാതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കും. സഭയോടൊത്ത് ചിന്തിക്കാം. തൻ്റെ പുത്രൻ കഴിഞ്ഞാൽ എല്ലാ മാലാഖമാരിലും മനുഷ്യരിലും ഉപരിയായി ദൈവം കാരുണ്യപൂർവ്വം ഉയർത്തിയ മറിയത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധ മാതാവും ക്രിസ്തുവിൻ്റെ ജീവിത രഹസ്യങ്ങളിൽ പങ്കുകാരിയുമായി സഭ പ്രത്യേക വിധം ബഹുമാനിക്കുന്നത് യുക്തമാണ്. സഭയിൽ എക്കാലവും നിലനിന്നു പോരുന്ന ഈ വണക്കത്തിന് ഒരു സവിശേഷതയുണ്ട്. എങ്കിലും മനുഷ്യാവതാരം ചെയ്ത വചനത്തിനും പിതാവിനും പരിശുദ്ധാത്മാവിനും നൽകുന്ന ആരാധനയിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്. പക്ഷേ മരിയ വണക്കം ഈ ആരാധനയ്ക്ക് സഹായകമാണെന്നതും ഒരു പരമാർത്ഥമത്രേ. തിരുസഭ 66. മാതൃസഭയെ അറിയാം. സീറോ മലബാർ സഭയെ 1992 മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സ്ഥാനത്തേക്ക് ഉയർത്തുകയും കർദിനാൾ ആന്റണി പടിയറയെ മേജർ ആർച്ച് ബിഷപ്പായി നിയമിക്കുകയും ചെയ്തു. സഭയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുവാൻ 1993 മെത്രാന്മാരുടെ സിനഡ് സമ്മേളിച്ചു. 1995 കാക്കനാട്ടെ മൗണ്ട് സെന്റ് തോമസ് സഭാ കാര്യാലയവും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 1999 ബൽത്തങ്ങാടി രൂപത ആരംഭിച്ചു. 1995 തൃശൂർ തലശ്ശേരി രൂപതകളും 2005 കോട്ടയം രൂപതയും അതിരൂപതകളായി ഉയർത്തി. ഭാരതത്തിന് പുറത്ത് സീറോ മലബാർ സഭാംഗങ്ങൾക്ക് വേണ്ടി നടത്തുന്ന അജപാലന ശുശ്രൂഷയുടെ ഭാഗമായി അമേരിക്കയിലെ ചിക്കാഗോ 2001, ഓസ്ട്രേലിയയിലെ മെൽബൺ 2013, ഇംഗ്ലണ്ടിൽ സീറോ മലബാർ വിശ്വാസികൾക്കുള്ള ഗ്രേറ്റ് ബ്രിട്ടനിലെ രൂപത 2016 എന്നീ രൂപതകളും കാനഡയിലെ മിസ്സിസാഗോ കേന്ദ്രമായി 2015 ഒരു അപ്പസ്തോലിക് എക്സാർക്കേറ്റു. സീറോ മലബാർ രൂപതകളില്ലാത്ത പ്രദേശങ്ങളിലെ സീറോ മലബാർ വിശ്വാസികളുടെ ആത്മീയ അജപാലന പ്രവർത്തനങ്ങൾക്കായി ന്യൂസിലാൻഡ് യൂറോപ്പ് കേന്ദ്രങ്ങളാക്കി അപ്പസ്തോലിക് വിസിറ്റേഷനും പ്രവർത്തിച്ചു വരുന്നു. ഭാരതത്തിനകത്തുള്ള സഭാംഗങ്ങൾക്ക് വേണ്ടി 2007 ഭദ്രാവതി, 2010 മാണ്ഡ്യ രൂപതകളും ആരംഭിച്ചു. ഭാരതത്തിനകത്തുള്ള സീറോ മലബാർ രൂപതകളില്ലാത്ത പ്രദേശങ്ങളിലെ സീറോ മലബാർ വിശ്വാസികളുടെ ആത്മീയ അജപാലന പ്രവർത്തനങ്ങൾക്കായി അപ്പസ്തോലിക് വിസിറ്റേഷനും പ്രവർത്തിക്കുന്നുണ്ട്.